സങ്കടം ബോധിപ്പിച്ച് കരയുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന യേശുക്രിസ്തുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മാസത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സദൃശവാക്യം 14:11 നീതിമാന്റെ കൂടാരം തഴയ്ക്കും. The tent of the upright will flourish. Proverbs 14:11. ഒരിക്കൽ ഒരു ധനികൻ പുഴയോരത്തുള്ള ഒരു വിശ്രമ കേന്ദ്രത്തിൽ തൻ്റെ ഭാരിച്ച ചുമതലകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനായി താമസത്തിനെത്തി. സമാധാനം, സന്തോഷം ഇവ ചുമതലകളിൽ നിന്ന് വിട്ടുനിന്നാൽ ലഭിക്കുമെന്ന് കരുതിയത് തെറ്റാണെന്ന് അദ്ദേഹം താമസിയാതെ മനസ്സിലാക്കി. സമാധാനം തേടി വിശ്രമകേന്ദ്രത്തിലെത്തിയ ആൾ തൻ്റെ ബിസിനസ്സിനെ പറ്റിയും സമ്പാദ്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് സമാധാനം നഷ്ടമാക്കി. അതിരാവിലെ എഴുന്നേറ്റ പുഴയോരത്തുകൂടി ഒന്ന് നടന്നാൽ സമാധാനം ലഭിക്കുമെന്ന് കണ്ട മുതലാളി പുഴയോരത്തുകൂടി നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇരുന്ന് മീൻ പിടിക്കുന്നത് കണ്ടു. ഉച്ചയ്ക്ക് താമസ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു മരച്ചുവട്ടിൽ കിടന്ന് ഒരുത്തൻ പാട്ടുപാടും. പാട്ടുപാടുന്ന അയാളുടെ അടുക്കൽ ഇദ്ദേഹം എത്തി. നിങ്ങളാണോ രാവിലെ ഇവിടെ ഇരുന്ന് മീൻ പിടിച്ചത്? നിങ്ങൾ എന്തിനാ ഇപ്പോൾ പാട്ടുപാടുന്നത്? എന്താണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമെന്ന് മുതലാളി ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ് രാവിലെ മീൻ പിടിച്ചത്. ഇന്നത്തെ എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ള മീൻ എനിക്ക് കിട്ടിയത് കൊണ്ട് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു തന്ന ഈശ്വരന് ഞാൻ നന്ദി പറയുകയാണ്. ഇത് കേട്ട മുതലാളിക്ക് അത്ഭുതം തോന്നി. സഹോദര, പകൽ ഇനി സമയമുണ്ടല്ലോ, കൂടുതൽ മീൻ പിടിച്ചാൽ കൂടുതൽ പണം ലഭിക്കുമല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ സമയം വൃഥാ കളയുന്നത്? ഈ ചോദ്യം കേട്ട ഉടൻ തന്നെ മറുചോദ്യം ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് വന്നു. എൻ്റെ കുടുംബത്തിന് ഇനിയും പണം ലഭിച്ചാൽ സന്തോഷവും സമാധാനവും ഇപ്പോഴുള്ളതുപോലെ കിട്ടുമോ എന്ന മറുചോദ്യം ചോദിച്ചപ്പോൾ മുതലാളിക്ക് മറുപടിയില്ലാതെയായി. പക്ഷെ ആ മുതലാളി ഒരു കാര്യം മനസ്സിലാക്കി, പണം കൊണ്ട് ആർക്കും സമാധാനം ഉണ്ടാകുന്നില്ല എന്ന്. സദൃശവാക്യം 14:11 നാം ഇപ്പോൾ വായിച്ചത് നീതിമാന്റെ കൂടാരം തഴയ്ക്കുന്നു എന്നാണ്. ആരാണ് ഈ നീതിമാൻ? യോബിൻ്റെ പുസ്തകം 1:8 യഹോവ തന്നെ യോബിനെ നീതിമാനെന്ന് സാക്ഷിക്കുന്നു. അവിടെ തന്നെ നീതിമാന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് യഹോവ പറയുന്നു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ. ഈ മൂന്ന് ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് യോബിൻ്റെ കൂടാരത്തെയും അവനുള്ള സകലതിനെയും വേലികെട്ടി ദൈവം സൂക്ഷിക്കുന്നു എന്ന് സാത്താനും പരാതി പറഞ്ഞത്. യോബിൻ്റെ പുസ്തകം തന്നെ 29:4 ശ്രദ്ധിച്ചാൽ യോബിൻ്റെ വാക്കുകൾ കേൾക്കാം. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്യുന്ന ആ ശുഭകാലത്തിലെ പോലെ. അപ്പോൾ ശുഭകാലം വരണമെങ്കിൽ എന്തെല്ലാം വേണമെന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്നറിയാം. ദൈവവുമായുള്ള സഖ്യത കൂടാരത്തിനകത്തുണ്ടായിരിക്കണം, സർവശക്തൻ ആ കൂടാരത്തിൽ വസിക്കണം, മക്കൾ ആ പിതാവിൻ്റെ ചുറ്റും ഇരിക്കുന്ന ഒരവസ്ഥയും, അതാണ് ശുഭകാലമെന്ന് ജോബ് പറയുന്നത്. സഖ്യതയുള്ള ഒരു കൂടാരത്തിൽ മാത്രമേ യഹോവ വസിക്കുകയുള്ളൂ. യഹോവ വസിക്കുന്ന കൂടാരത്തിൻ്റെ പ്രത്യേകതയാണ് മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ. ഈ കൂടാരത്തിൽ വസിക്കുന്നവൻ അഥവാ ആ കൂടാരവാസി എന്നും ഈ കൂടാരത്തിൽ താൻ വസിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. താൻ പാർക്കുന്ന ഇവിടെയുള്ള വാസസ്ഥലം നിത്യമല്ല എന്നും തൻ്റെ പിതാവ് തനിക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്നും നീതിമാന് നല്ല ബോധമുണ്ട്. നീതിമാന്റെ കൂടാരത്തിലെ അന്തേവാസികളെല്ലാം ദൈവത്തോട് സഖ്യതയുള്ളവരാണെന്ന് ഇയോബിൻ്റെ വാക്കുകളിൽ നിന്ന് നാം വായിച്ചതാണ്. ഈ കൂടാരത്തിലെ പ്രധാന വ്യക്തി അഥവാ ഭൗമിക കൂടാരത്തിലെ പ്രധാന വ്യക്തി പിതാവാണ്. ഒരു കുടുംബത്തിലെ പിതാവ് നീതിമാനായാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന മേത്തരമായ വാക്കുകൾ, മേത്തരമായ നാവുകൊണ്ട് പറയുന്ന വാക്കുകൾ മേത്തരമായ വെള്ളി പോലെ വിലയുള്ളതാണ്. നീതിമാൻ തൻ്റെ വായുടെ ഫലത്താൽ നന്മ അനുഭവിക്കുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. നീതിമാന്റെ കരം ഉത്സാഹികളുടെ പ്രവൃത്തി ചെയ്യുന്നു. നീതിമാൻ ഒരിക്കലും മടിയനല്ല. പ്രവൃത്തിയുടെ ഫലം അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. നല്ല സാക്ഷ്യമുള്ളവനും ദൈവഭക്തനുമായ ഒരു പിതാവ്, ഇതിനൊരു നല്ല ഉദാഹരണമാണ് കൈസര്യയിലെ കൊർന്നല്യോസിൻ്റെ ഭവനം. അപ്പോസ്തല പ്രവൃത്തി 10:2-22 വാക്യങ്ങൾ വായിച്ചാൽ കൊർന്നല്യോസ് സകല ഗൃഹത്തോടും കൂടെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. സകല ഗൃഹത്തോടും കൂടെ, കുടുംബത്തിലെ സകല അംഗങ്ങളോടും കൂടെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ കാണുന്ന ദൈവത്തെ നാം ഇവിടെ കാണുന്നു. നമ്മുടെ ഭവനം അപ്രകാരമുള്ളതാണോ? പ്രാർത്ഥന ധൂപമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. ആ പ്രാർത്ഥന ആ ഭവനത്തിന് ഒരു മേൽക്കൂര സൃഷ്ടിക്കും. ഇനി കൂടാരത്തിലെ അടുത്ത വ്യക്തി ആരാണെന്ന് നമുക്ക് നോക്കാം. വീട്ടുടയവന് ലഭിച്ച തക്ക തുണ, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ. എല്ലാ സ്ത്രീകളും തക്ക തുണകളോ എല്ലാ ഭാര്യമാരും നല്ല അമ്മമാരോ ആകുന്നില്ല. അതുപോലെ എല്ലാ പുരുഷന്മാരും തക്ക തുണകളോ നല്ല ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ പിതാക്കന്മാരോ ആകുന്നില്ല. ഒരു തക്ക തുണ മാത്രമേ ഒരു നല്ല ഭാര്യയും നല്ല അമ്മയും ആകുന്നുള്ളൂ, അതുപോലെ തന്നെ നല്ല ഭർത്താവും നല്ല പിതാവുമാകുള്ളൂ. ഒരു മാതാവ് തക്ക തുണയാണെങ്കിൽ അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് തൻ്റെ കുടുംബത്തിനായി കരുതുന്നു. ഇവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. ഇവളുടെ മക്കൾ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. 8 March ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയതുകൊണ്ട് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹൗ ടു ബിക്കം എ ഗുഡ് മദർ. 1. ബി സപ്പോർട്ടീവ് ആൻഡ് നെവർ ലാഫ് അറ്റ് യുവർ ചൈൽഡ് ഓർ ബ്ലെയിം ദം. ഇഫ് ദ നീഡ് എ കറക്ഷൻ, പ്ലീസ് ഡു ഇറ്റ്. 2. ബി പേഷ്യൻ്റ് and take interest in your child's interest. 3. Make sure you are an approachable person to talk to. 4. Respect your child's love for grandparents and others. 5. Love your child and pray for them. Think that their child is a gift from God. ഇപ്രകാരം ചിന്തയുള്ള ഒരമ്മയ്ക്ക് ജ്ഞാനത്തോടെ വായി തുറക്കുവാനും തൻ്റെ മക്കളെ സംരക്ഷിക്കുവാനും കഴിയും. ഇവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. അതായത് ഏത് പ്രതികൂലത്തിലും ഉറച്ചു നിൽക്കുന്നവളാണ് ഒരു നല്ല മാതാവ്. ഇവളുടെ മക്കൾ അമ്മയെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. ജ്ഞാനത്തോടെ വായി തുറക്കുന്ന ഈ യഹോഭക്തിയുള്ള സ്ത്രീ തൻ്റെ ഭർത്താവിനാലും പ്രശംസിക്കപ്പെടുന്നു. ഇപ്രകാരമുള്ള ആളുകൾ ഒന്നിച്ചു വസിക്കുന്നതാണ് നീതിമാന്റെ കൂടാരം. ഈ സകല ഗൃഹത്തോടും കൂടെ ഉയർത്തുന്ന പ്രാർത്ഥന മേൽക്കൂരയായി മാറുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പ്രാർത്ഥനയാകുന്ന മേൽക്കൂര ഉയർത്തുന്ന വീടിന് മറ്റൊരു ഉദാഹരണമാണ് കഫർന്നഹോമിലെ വീട്. മർക്കോസ് 2:1-12 ശ്രദ്ധിക്കുക. മേൽക്കൂരയുള്ള കൊർന്നെല്യോസിന്റെ വീട്ടിൽ നിന്നും ഉയർന്ന പ്രാർത്ഥന പോലെ തന്നെ കഫർന്നഹോമിലെ വീട്ടിൽ നിന്നും പ്രാർത്ഥന ഉയർന്നു. യഹോവയുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായിരുന്നു. യേശു അവിടെ ഉണ്ടെന്നുള്ള ശ്രുതി സകലരും അറിഞ്ഞിരുന്നു. കുടുംബനാഥനും തക്ക തുണയായ സ്ത്രീയും അനേക പേർ ആ ഭവനത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെപ്പറ്റി അല്ല ചിന്തിച്ചത്. തങ്ങളുടെ വീട് മോശമാകുമ്പോൾ പുരുഷനേക്കാൾ കൂടുതൽ ഒരു സ്ത്രീക്കാണ് ജോലി ഭാരം കൂടുന്നത്. തന്മൂലം അവരാണ് പരാതിപ്പെടേണ്ട ആദ്യ വ്യക്തി. എന്നാൽ ഈ വീട്ടിലെ ഒരു പ്രത്യേകത, ആ വീട്ടിലെ നഷ്ടങ്ങളെക്കുറിച്ച് അവരാരും ചിന്തിച്ചതേയില്ല. അവർക്കൊരൊറ്റ സന്തോഷമേ ഉള്ളായിരുന്നു, യേശു അവരുടെ വീട്ടിലുണ്ട് എന്നുള്ളത്. അതവർ ലാഭമായി കണ്ടു. 4 ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്നു. ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു. അപ്പോൾ അത് മേൽക്കൂരയുള്ള വീടാണെന്ന് നമുക്കറിയാം. ഈ 4 പൊളിച്ചതിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2:4 പറയുന്നത്, അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു. ആരിരുന്ന സ്ഥലത്തിൻ്റെ? യേശു ഇരുന്ന സ്ഥലത്തെ മേൽപ്പുരയാ പൊളിച്ചത്. എന്തിന്? പക്ഷവാദം വന്ന് കിടക്കുന്നവൻ്റെ കട്ടിലിറക്കാൻ. ഈ മേൽപ്പുര പൊളിച്ചിട്ട് പോലും ഇവർക്കൊരു പരാതിയുമില്ലായിരുന്നു. കാരണം തങ്ങളുടെ നഷ്ടം വേറൊരുവന് ലാഭമാകുമെങ്കിൽ, അവന് സന്തോഷമാകുമെങ്കിൽ, അത് ഈ വീട്ടിലുള്ളവർക്കും ഈ നീതിമാന്റെ കൂടാരത്തിനും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു കാര്യം സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. അനേക വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രശ്നങ്ങളായി കിടക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ഈ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാറുണ്ടോ? ഇറക്കി വയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നാണ്. യേശുവിൻ്റെ സാന്നിധ്യമില്ലാത്തിടത്ത് നിങ്ങൾ ഇറക്കി വെച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ യേശു ഉള്ളിടത്താണ് നിങ്ങൾ ഇറക്കി വെച്ചതെങ്കിൽ ആ പക്ഷവാതക്കാരനോട് പറഞ്ഞതുപോലെ തന്നെ നമുക്കും മറുപടി കിട്ടും, കിടക്കയെടുത്ത് നടക്കാമെന്ന്. ഇത്രയും നാളും നീ നിരാശയിൽ കിടന്ന വിഷയങ്ങൾക്ക് നിനക്ക് ഉത്തരം തരുവാൻ മതിയായവൻ്റെ മുമ്പിലാണ് നീ ആ ഭാരം ഇറക്കി വെച്ചതെങ്കിൽ നിശ്ചയമായും നിനക്ക് ഉത്തരം കിട്ടിയിരിക്കും. എന്നെ കേൾക്കുന്നവർക്ക് ഒരു സംശയം തോന്നാം, ഈ പ്രാർത്ഥന എങ്ങനെയാണ് മേൽക്കൂരയാകുന്നത്? ഞാനും ദൈവത്തോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തന്ന ചിന്ത, മേൽപ്പുര വാർക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓടിടണമെങ്കിൽ താഴെ നിന്നാ സാധനങ്ങൾ കൊടുക്കുന്നത്, അപ്പോഴാണ് ആ പണി പൂർത്തിയാകുന്നത്. പലരും ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭൗതിക ഭവനത്തിൻ്റെ മേൽക്കൂര പൂർത്തിയാകൂ. അതുപോലെ ഈ ലോകത്തിൽ നാം പാർക്കുമ്പോൾ, നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിൽ ഇരുന്നു കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ഭവനത്തിൻ്റെ മേൽക്കൂര. മേൽക്കൂര ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഭൗതികമായ വീട്, ആ വീട്ടിൽ നിങ്ങൾ മേൽപ്പുര പണിഞ്ഞില്ല എന്ന് വിചാരിക്കുക. പൊടിപടലങ്ങൾ അകത്ത് കയറും, മഴവെള്ളം കയറും, കാറ്റ് വരുമ്പോൾ ഇല വീഴും, ശത്രുക്കൾ അകത്ത് കയറും, മോഷ്ടാക്കൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകും, ഇങ്ങനെ പല ഉപദ്രവങ്ങളുണ്ടാകാം. എന്നാൽ മേൽപ്പുരയുണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു പരിധി വരെ വിടുതലുണ്ട്. അതുപോലെ നിന്റെ ഈ ഭൗതിക ജീവിതത്തിൽ പ്രാർത്ഥനയാകുന്ന മേൽപ്പുര നീ ഉയർത്തിയാൽ ശത്രുവിൻ്റെ സകലവിധ ദോഷങ്ങളിൽ നിന്നും പ്രകൃതിയുടെ പ്രതികൂലങ്ങളിൽ നിന്നും എല്ലാം നിനക്ക് വിടുതൽ ലഭിക്കാൻ മതിയായതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലിന് നേരുള്ളവൻ്റെ കുടുംബത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന എൻ്റെ ഭവനത്തിൽ നിന്നും ഉയരും എന്നൊരു തീരുമാനമെടുക്കുക. സമയം നമ്മുടെ മുമ്പിലൊക്കെ ഇനി വളരെ ചുരുക്കമാണ്. തീരുമാനങ്ങൾ എടുക്കുക, അവൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തീരുമാനമെടുക്കാൻ വൈകരുതേ. എൻ്റെ കൂടാരത്തിൽ നിന്ന് നീതിമാന്റെ ഭവനത്തിലെ പ്രാർത്ഥന ഉയരും. എൻ്റെ കൂടാരത്തിൽ, എൻ്റെ ഈ ഭൗമിക കൂടാരത്തിൽ യഹോവയുമായുള്ള സഖിത്വം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു തീരുമാനമെടുക്കുക. അപ്രകാരം സഖിത്വമുള്ളവരാണെങ്കിൽ നിശ്ചയമായും യഹോവയുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, തിരുമുമ്പിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം തരുന്നതിനായി സ്തോത്രം. അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം യഹോവയുള്ളതെന്ന് ശ്രുതി പരത്തുന്നതാകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. നീതിമാന്റെ കൂടാരമായി തഴയ്ക്കപ്പെടുവാൻ, അങ്ങയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കൂടെ വസിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ആമേൻ.